പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, രണ്ടാം പ്രമാണമാണ് നമ്മൾ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന പ്രമാണത്തിൻ്റെ അർത്ഥ തലങ്ങൾ ഗ്രഹിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഈ പ്രഭാഷണത്തിലൂടെ നടത്തുന്നത്. കഴിഞ്ഞ തവണ ദൈവമായ കർത്താവ് എന്ന പേരിൻ്റെ അർത്ഥവും ആ പേര് വെളിപ്പെടുത്തപ്പെട്ട സാഹചര്യവും നമ്മൾ പഠന വിഷയമാക്കുകയുണ്ടായി. ഈജിപ്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ അവസരത്തിലാണ് ദൈവം യാഹ്വേ എന്ന പേര് മോശയ്ക്ക് വെളിപ്പെടുത്തിയതെന്നും ആ പേരിൻ്റെ അർത്ഥം വിമോചകനാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. തലമുറ തോറും ഈ പേരിൽ ഞാൻ അറിയപ്പെടണം എന്നും മോശയ്ക്ക് കർത്താവ് കൽപ്പന കൊടുത്തിരുന്നു. പക്ഷേ യാഹ്വേ എന്ന പേരുകൊണ്ട് മാത്രം ദൈവത്തിൻ്റെ വ്യക്തിത്വം പൂർണ്ണമായി പ്രകടമാവുന്നില്ല. രക്ഷാചരിത്രം മുന്നേറുന്നതനുസരിച്ച് ദൈവവുമായി അടുത്ത് ഇടപഴകുന്ന വ്യക്തികൾക്ക് അവിടുത്തെ വെളിപ്പെടുത്തലുകൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ഹെബ്രായ ലേഖനത്തിൽ 1:1 നമ്മൾ വായിക്കും, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പൂർവ്വകാലങ്ങളിലെ പ്രവാചകന്മാർ വഴി സംസാരിച്ച ദൈവം തന്നെ തന്നെ യാഹ്വേ എന്ന് വെളിപ്പെടുത്തി. പക്ഷേ പുത്രൻ വഴി സംസാരിക്കുമ്പോൾ വെളിപ്പെടുത്തലിന് വ്യത്യാസമുണ്ടാകുന്നു. പിതാവ് എന്ന് സ്വയം വെളിപ്പെടുത്തും, ദൈവം പിതാവാണെന്ന്. അതോടൊപ്പം ദൈവം പുത്രനാണ്, ദൈവം പരിശുദ്ധാത്മാവാണ്, ത്രീ ഏക ദൈവമാണ് എന്ന വെളിപ്പെടുത്തൽ പുതിയ നിയമത്തിലാണ് കടന്നു വരുന്നത്. ഇങ്ങനെ ഈ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേര് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, യേശു എന്ന പേര്. മത്തായി എഴുതിയ സുവിശേഷം 1:1 യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ജോസഫിന് നൽകപ്പെടുന്ന സാഹചര്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണും. 21 1:1 അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്നു പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. രണ്ടു പേരുകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആദ്യത്തേത് യേശു. യേശു എന്നും ഈശോ എന്നും പറയുന്ന ഒരേ പേര് തന്നെ. അതിൻ്റെ ഹീബ്രു ജോഷുവ എന്നാണ്, അഥവാ യാഹ്വേ ഷുവ എന്ന രണ്ട് വാക്കുകൾ ചേർന്ന് ജഷുവ എന്ന് പറയും. യാഹ്വേ ദൈവത്തിൻ്റെ പേരാണ്, ഷുവ എന്നാൽ രക്ഷ എന്നാണ് അർത്ഥം. ദൈവമാണ് രക്ഷകൻ അഥവാ കർത്താവാണ് രക്ഷകൻ, കർത്താവ് രക്ഷ എന്ന അർത്ഥമാണ് യഹോഷുവ എന്നും ജഷുവ എന്നും ജോഷുവ എന്നും ഒക്കെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അതാണ് ലത്തീനിലേക്കും ഗ്രീക്കിലേക്കും യേസൂസ് എന്ന് വിവർത്തനം ചെയ്തത്. സുറിയാനിയിൽ ഈശോ എന്ന് പറയും. ഇങ്ങനെ യേസൂസ് എന്ന ഗ്രീക്ക് മലയാളത്തിലേക്ക് വന്നപ്പോൾ യേശുവായി, സുറിയാനിയിലെ ഈശോ ഈശോ എന്നതിനെ തുടരുകയും ചെയ്തു. യേസൂസ്, ജീസസ്, യേശു, ഈശോ, ജഷുവ, ജോഷുവ, യഹോഷുവ എല്ലാം ഒരേ പേര് തന്നെയാണ്. അർത്ഥം ദൈവമാണ് രക്ഷകൻ. ഈ പേരിൻ്റെ കൂടെ മറ്റൊരു പേര് കൂടി ഇവിടെ വെളിപ്പെടുത്തപ്പെടുകയാണ്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ഇം അനു ഏൽ എന്ന മൂന്ന് വാക്കുകളാണ്. ഇം അനു ഏൽ, ദൈവം നമ്മോട് കൂടെ എന്നാണ് അർത്ഥം. എമ്മാനുവേൽ എന്ന പേരിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ യേശു എന്ന പേരും എമ്മാനുവേൽ എന്ന പേരും ഒരേ വ്യക്തിക്ക് തന്നെയാണ് ഇടുന്നത്. ആ വ്യക്തി രക്ഷകനാണ്, കാരണം അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്നെല്ലാം മോചിക്കും. അതുകൊണ്ടാണ് യേശു എന്ന പേര്. അപ്പോൾ പേരിന് അർത്ഥമുണ്ട്. ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളത് ഉപയോഗിക്കാൻ. യേശു എന്ന പേര് വളരെ ശക്തിയുള്ള പേരാണ്. നമുക്കറിയാം, യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരിനെക്കുറിച്ച്. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ലഭിക്കും. യേശു അനേക തവണ ആവർത്തിച്ച് ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും അന്ത്യത്താഴവേളയിലെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:13-14 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനും മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. എൻ്റെ നാമത്തിൽ ചോദിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ മധ്യസ്ഥതയിൽ, യേശുവിൻ്റെ പേരിൽ ചോദിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കും. ഇത് നമുക്ക് പരിചയമുള്ള സാഹചര്യമാണ്, കാര്യമാണ്. സർക്കാർ തലങ്ങളിൽ, രാഷ്ട്രീയ തലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ, സമൂഹത്തിൽ സ്ഥാനമുള്ള പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ മറ്റേതെങ്കിലും മന്ത്രിയുടെയോ ഒക്കെ പേര് ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് കാണാം. സെക്രട്ടേറിയറ്റിൽ ചെന്ന് കാര്യങ്ങൾ നേടാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സ്വാധീനമുള്ള മന്ത്രിമാരുടെ ആരുടെയെങ്കിലും പേരുപയോഗിക്കുന്നത് വളരെ അർത്ഥവത്തായിരിക്കും, സഹായകമാകും. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ വളരെയേറെ പ്രസക്തമാണ്. പേരിൻ്റെ സ്വാധീനം, പേരിൻ്റെ അർത്ഥം, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പേരല്ല ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. യേശു എന്ന പേര് ദൈവം തന്നെ നൽകിയ, രക്ഷകനായി നമുക്ക് നൽകിയ യേശുവിൻ്റെ പേര് നമുക്കെല്ലാവർക്കും പ്രസക്തമാണ്, ശക്തമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ആ പേരിൻ്റെ സ്വാധീനം വലുതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:16 നമ്മൾ ഇപ്രകാരം വായിക്കും: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് തന്നിരിക്കുകയാണ്. തുക നമുക്കിഷ്ടമുള്ളത് എഴുതാം. എൻ്റെ നാമത്തിൽ എന്തു ചോദിച്ചാലും തരും എന്നാണ് പറയുക പിതാവ്. പുത്രനിലൂടെ പിതാവ് മഹത്വപ്പെടാൻ വേണ്ടി അത് ചെയ്തു തരും. വീണ്ടും 16:23-24 യോഹന്നാൻ്റെ സുവിശേഷം: അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടെ നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ സന്തോഷം പൂർണ്ണമാവണം. സന്തോഷം പൂർണ്ണമാവണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കണം. നമുക്കാവശ്യമായത് എന്തും നമുക്ക് ചോദിക്കാം, അവിടുന്ന് തരും. ഇപ്പോൾ വീണ്ടും 16:26 അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ല. കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിൽ നിന്നാണ് യേശു വന്നത്, ദൈവത്തിൻ്റെ പുത്രനാണ് യേശു എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും നമുക്ക് ലഭിക്കും. ഇതാണ് ആ നാമത്തിൻ്റെ ശക്തി. ഇത് അനുഭവിച്ചറിഞ്ഞ വ്യക്തികളുടെ സാക്ഷ്യം നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്ന അപ്പസ്തോലന്മാർ ദേവാലയ കവാടത്തിൽ വെച്ച് മുടന്തനായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. ആ മുടന്തന് ധർമ്മം കിട്ടുമെന്ന് വിചാരിച്ച് പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും നേരെ അവർ നോക്കി. നോക്കുമ്പോൾ പത്രോസ് ഇപ്രകാരമാണ് പറയുക: അപ്പസ്തോല പ്രവർത്തനം 3:3-6 പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു: ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവനവരെ നോക്കി. പത്രോസ് പറഞ്ഞു: വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ആ നാമത്തിൻ്റെ ശക്തി ഉടനെ പ്രകടമായി. പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ആ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടാകുന്നു. പാപമോചനം ലഭിക്കുന്നു. മനുഷ്യനിൽ ഹൃദയ സമാധാനമുണ്ടാകുന്നു. സ്വസ്ഥതയും ശാന്തിയും ലഭിക്കുന്നു. ഈ അത്ഭുതം വലിയ ചർച്ചാവിഷയമായി. ജനങ്ങളെല്ലാം ഇത് കണ്ടു. ഇത് പ്രധാന പുരോഹിതൻ്റെ അടുക്കിലെത്തി. സാൻഹെദ്രിൻ സംഘം സമ്മേളിച്ചു. പത്രോസിനെയും യോഹന്നാനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വിചാരണ ചെയ്തു. അവർ ചോദിച്ചു: എന്ത് അധികാരത്തോടു കൂടിയാണ് നിങ്ങളിതെല്ലാം ചെയ്യുന്നത്? അപ്പസ്തോല പ്രവർത്തനം 3:16 പത്രോസിൻ്റെ മറുപടിയിൽ നിന്ന് ഇപ്രകാരം നമ്മൾ കാണും: അവൻ്റെ നാമത്തിലുള്ള വിശ്വാസ നിമിത്തം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. നിങ്ങൾ വധിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, അവന് ഒരു പുതിയ നാമം നൽകി. ആ നാമമാണ് ഈ അത്ഭുതകരമായ സൗഖ്യത്തിന്, രോഗശാന്തിക്ക് കാരണമായി തീരുന്നത്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. ജനപ്രമാണികളെ, ഭരണാധികാരികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, എന്തു മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ഞങ്ങളിന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിത്തറച്ച് കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇതാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുക. യേശുവിൻ്റെ നാമം ശക്തിയുള്ളതാണ്, രക്ഷ നൽകുന്നതാണ്. ആ നാമത്തിലാണ് എല്ലാവർക്കും രക്ഷ. 4-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥനയുടെ ഭാഗം ഇപ്രകാരം കാണും. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുന്ന് കൈകൾ നീട്ടണമേ. പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിലാണ്. ഈ നാമം ശക്തമാണ്, ദൈവം തന്നെ നൽകിയ നാമമാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6-10 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഒരു കീർത്തനം എന്ന രീതിയിൽ പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം, ഇതാണ് യേശു എന്ന നാമം. ഈ നാമത്തിലാണ് രക്ഷ, ഈ നാമത്തിലാണ് ശക്തി, ഈ നാമത്തിലാണ് സൗഖ്യം. അത് ജനങ്ങൾ മനസ്സിലാക്കി, അപ്പസ്തോൽമാർ പ്രഘോഷിച്ചു, വിശ്വസിച്ചവർക്ക് രക്ഷ ലഭിച്ചു, വിശ്വസിച്ചവർ അത്ഭുതങ്ങൾ ദർശിച്ചു, വിശ്വസിച്ചവർ ആ നാമത്തിൻ്റെ മഹത്വം കണ്ടു. ഈ നാമമാണ് വൃഥാ പ്രയോഗിക്കരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ നാമം ശക്തിയുള്ള നാമം, മഹത്തമമായ നാമം. ആ നാമം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധയുണ്ടാവണം. എപ്പോഴും നാവിലതുണ്ടാവാം. പ്രാർത്ഥനയായി, ഒരു മന്ത്രമെന്ന പോലെ, ആശ്വാസദായകമായ, ശക്തിദായകമായ നാമം. പക്ഷേ ഈ നാമം അവഹേളനത്തിനൊരിക്കലും ഇടയാവരുത്. യേശു എന്ന വാവ് വൃഥാ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ ആ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കരുത് അർത്ഥമാകുന്നില്ല. ആ നാമം എപ്പോഴും ഉപയോഗിക്കാം. എല്ലാ സാഹചര്യത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ വിശ്വാസത്തോടുകൂടി ആയിരിക്കണം. അവഹേളനത്തിനിരയാവുന്ന രീതിയിലുള്ള ഒരു ഉപയോഗം പാടില്ല എന്നാണ് അർത്ഥമാക്കുക. യേശുവിൻ്റെ ശക്തമായ നാമം, ആ നാമം നമുക്ക് ജീവദായകമാണ്. പക്ഷേ യേശു തന്നെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, നാമം ഉപയോഗിച്ച് ആണയിടുന്നതിനെക്കുറിച്ച്. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് മുഖ്യമായും അസത്യത്തിന് കൂട്ടുനിൽക്കാൻ ദൈവത്തിൻ്റെ പേരുപയോഗിക്കരുത് എന്നാണെന്ന് ഞാൻ പറയുകയുണ്ടായി. ആണയിടുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 33-37 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഇപ്രകാരം പഠിപ്പിക്കും. വ്യാജമായി ആണയിടരുത്. കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയേയരുത്. സ്വർഗത്തെക്കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിന് സിംഹാസനമാണ്. ഭൂമിയെക്കൊണ്ടും വരുത്, അത് അവിടുത്തെ പാദപീഠമാണ്. ജെറൂസലമിനെ കൊണ്ടും വരുത്, അത് മഹാരാജാവിൻ്റെ നഗരമാണ്. നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത്, അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ലല്ലോ. നിങ്ങളുടെ വാക്ക് അതേ അതേ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനെന്ന് വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നാമം ഉപയോഗിച്ച് കള്ളസത്യം ചെയ്യരുത് എന്നർത്ഥമാക്കും. അതോടൊപ്പം സത്യം ചെയ്യരുത് എന്ന് ഇതർത്ഥമാക്കുന്നില്ല. പലപ്പോഴും നമ്മൾ സത്യവാക്മൂലം കൊടുക്കാറുണ്ട്. വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യമാക്കി അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ചുകൊണ്ട് നമ്മൾ സത്യം ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. സത്യം ഉറപ്പിക്കാൻ വേണ്ടി കോടതിയിൽ സത്യം ചെയ്യുന്നവരുണ്ട്, ദൈവത്തിന് മുമ്പിൽ സത്യം ചെയ്യുന്നവരുണ്ട്. സത്യം സത്യം തന്നെ ആയിരിക്കണം. അസത്യത്തെ സത്യമാക്കാനായിട്ട് ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് വൃഥാ ഉപയോഗമാവും. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന പ്രമാണത്തിൻ്റെ വിവിധ തലങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആണയിടരുത്, കള്ളസത്യം ചെയ്യരുത്. മാത്രമല്ല, പലപ്പോഴും ദൈവദൂഷണമെന്ന് പറയുന്ന സംസാരമുണ്ട്. പല രീതിയിലുള്ള ദൈവദൂഷണങ്ങൾ സംഭവിക്കാറുണ്ട് സാധാരണ മനുഷ്യൻ്റെ സംസാരത്തിലൂടെ. മനഃപൂർവം ദൈവത്തെയും വിശുദ്ധരെയും വിശുദ്ധ വസ്തുക്കളെയും അവഹേളിക്കുന്ന സംസാരമുണ്ടാവും. ദൈവത്തെ ശപിക്കുന്ന മനുഷ്യരുണ്ട്, ദൈവം കൊണ്ടത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ തന്നെ ദൈവത്തിന് എതിരെ ശാപവാക്കുകൾ ഉച്ചരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഉള്ളിൽ ഉരുത്തിരിയുന്ന വിദ്വേഷം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ദുഃഖം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അശ്രദ്ധ കൊണ്ടായിരിക്കാം, അവഹേളിക്കാൻ വേണ്ടിയായിരിക്കാം. ഒരു മതത്തെയും ഒരു മതവിശ്വാസികളെയും നമ്മൾ അധിക്ഷേപിക്കരുത്. ദൈവം ഒരുവനേ ഉള്ളൂ. ആ ദൈവത്തിന് ഏതെല്ലാം പേരിൽ വിളിച്ചാലും ദൈവം ദൈവമല്ലാതാവുന്നില്ല. ദൈവത്തെ ഒരിക്കലും ആരും അവഹേളിക്കരുത്. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുതെന്ന് പറയുമ്പോൾ ദൈവദൂഷണം നാവിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവരുത് എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട്. ചീത്ത സംഭാഷണം, ദുർഭാഷണം, അശ്ലീല സംഭാഷണങ്ങൾ ഇതെല്ലാം ഈ പ്രമാണങ്ങൾ കൊണ്ട് വിലക്കുന്നതാണ്. ഈ പ്രമാണത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്ന വ്യക്തികൾ അശുദ്ധമായ സംഭാഷണം നടത്തുമ്പോൾ ആ ദൈവത്തിൻ്റെ നാമത്തിന് തന്നെ കളങ്കം ചേർത്തുന്നതാവും. അശുദ്ധ ഭാഷണം ഒഴിവാക്കുക. ചീത്ത വാക്കുകൾ ഒരിക്കലും നാവിൽ നിന്ന് പുറത്തു വരാൻ ഇടയാവരുത്. ബൈബിളിൽ അനേകം തവണ ആവർത്തിച്ചു പറയുന്നതാണ് നാവിനെ ശ്രദ്ധിക്കുക. നാവൊരു ചെറിയ ഉപകരണമാണ്, പക്ഷേ അത് ഈ ലോകത്തെ മുഴുവനും ചുട്ടുപഴിപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണും. നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ താക്കീത് നൽകുന്നത് വിശുദ്ധ യാക്കോബാണ്. മൂന്നാമത്തെ അധ്യായത്തിൽ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്: എൻ്റെ സഹോദരരെ, നിങ്ങളധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്, എന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവിൻ. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാറിടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെ നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നാവിനെ നിയന്ത്രിക്കണം. ദൈവത്തെ സ്തുതിക്കാൻ, സത്യം പ്രഘോഷിക്കാൻ, പരിക്ഷീണന് ആശ്വാസം നൽകാൻ, ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ, തകർന്നവരെ തളർന്നവരെ കൈപിടിച്ചുയർത്താൻ വാക്കുകൾ ഉപയോഗിക്കുക. നീതി നടപ്പിലാക്കാൻ, സത്യം പ്രഘോഷിക്കാൻ, പക്ഷേ അസത്യമരുത്. അവഹേളനത്തിനു വേണ്ടി ദുർഭാഷണം ഉണ്ടാവരുത്. ദൈവത്തിൻ്റെ നാമം വൃഥ പ്രയോഗിക്കരുത്. ഇതോടൊപ്പം ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്: നാമത്തിൻ്റെ പ്രാധാന്യം. ദൈവത്തിൻ്റെ നാമവും യേശുവിൻ്റെ നാമവും മാത്രമല്ല, നമുക്ക് നാമത്തെക്കുറിച്ച് വേറെയുമുണ്ട് കാഴ്ചപ്പാടുകൾ. നമ്മളെല്ലാം പേരുള്ളവരാണ്. ഏതെങ്കിലും ഒരു പേരിൽ അറിയപ്പെടാത്ത വ്യക്തിയില്ല. മാതാപിതാക്കന്മാരാണ് സാധാരണ മക്കൾക്ക് പേര് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കേൾക്കാൻ ഇമ്പമുള്ള പേരുകൾ കൊടുക്കും. കേൾക്കാൻ ഇമ്പത്തിനപ്പുറത്ത് പലപ്പോഴും പേരുകൾക്ക് അർത്ഥമില്ലാതായി പോകുന്നു. പണ്ടൊക്കെ കൊടുത്തിരുന്ന പേരുകൾ ഒത്തിരി അർത്ഥമുള്ള പേരുകളാണ്. ഏതു മതത്തിലാണെങ്കിലും, ക്രിസ്തു മതത്തിലും ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലുമൊക്കെ പുരാതനമായ പേരുകൾ മനോഹരമായ അർത്ഥമുള്ള പേരുകളാണ്. ജോസഫ് എന്ന പേരിൻ്റെ അർത്ഥം വർദ്ധിപ്പിക്കുന്നവനെന്നാണ്. ദാനിയേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവമാണ് എൻ്റെ വിധിയാളനെന്നാണ്. ഏലിയ എന്ന പേരിൻ്റെ അർത്ഥം എൻ്റെ ദൈവം കർത്താവ് ഏലി യാഹു എന്നാണ്. പത്രോസ്, പേത്രോസ്, കേപ്പ എന്ന് പറഞ്ഞ പാറ എന്നാണ്. എന്ത് പേര് കൊടുക്കുന്നു പ്രതീക്ഷിക്കുന്നു ആ പേരിൽ ഉണ്ടാവും. ദൈവം അബീറാമിനെ വിളിച്ച് അബ്രാഹം എന്ന് പേര് കൊടുത്തപ്പോൾ അവൻ ജനതകളുടെ പിതാവായിരിക്കണം എന്ന പ്രതീക്ഷ ആണ് ദൈവത്തിലുള്ളത്. ശിമയോന് കേപ്പ എന്ന് പേര് കൊടുക്കുമ്പോൾ അവൻ പാറ പോലെ ഉറച്ചവനായിരിക്കണം എന്നാണ് യേശു പറയുന്നത്. ഇതുപോലെയായിരുന്നു ഓരോ പേരുകളും. കരുണാകരനെന്നോ കൃപാകരനെന്നോ പ്രഭാകരനെന്നോ ഒക്കെ പറയുമ്പോൾ കരുണയും പ്രകാശവും ഒക്കെ നൽകുന്നുവെന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ തന്നെ പര്യായങ്ങളാണ് ഇതെല്ലാം. അതുപോലെ ഇസ്ലാം മതത്തിലുമുണ്ട് ഒരുപാട് നല്ല പേരുകൾ. പക്ഷേ ഇന്ന് പിന്നെ പിന്നെ വന്നപ്പോഴേക്കും കേൾക്കാൻപമുള്ള ശബ്ദങ്ങൾ മാത്രമായിത്തീരുന്നു. പേരിൻ്റെ അർത്ഥം എന്താണെന്ന് കുഞ്ഞിനോട് ചോദിച്ചാൽ പലപ്പോഴും കണ്ണുമിഴിക്കുകയല്ലാതെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പേര് കൊടുക്കുമ്പോൾ ആ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുക. അർത്ഥമില്ലെങ്കിൽ അർത്ഥമില്ലാത്ത പേരുകൾ കൊടുക്കാതിരിക്കുക. കേൾക്കാൻ ഇമ്പമല്ലല്ലോ പ്രധാനം. പേര് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. എൻ്റെ പേരിൽ എനിക്ക് അഭിമാനം ഉണ്ടാവണം. എനിക്ക് നൽകിയിരിക്കുന്ന പേര് മീ കാ ഏൽ എന്നാണ്. മൈക്കിൾ എന്ന് പറയും. മിഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് തുല്യൻ ആര് എന്ന്. മുഖ്യദൂതൻ്റെ പേരാണ്. ഇതുപോലെ വിശുദ്ധരുടെയും മാലാഖമാരുടെയും ഒക്കെ പേരുകളാണ് പണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നത്. അത് നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. നമുക്ക് വളർച്ചയ്ക്കൊരു ലക്ഷ്യം നൽകുന്നതാണ്. ഒരു ലക്ഷ്യബോധം നൽകും, ആത്മാഭിമാനം നൽകും. ഇതുപോലെ തന്നെ ക്രിസ്ത്യാനി എന്ന പേരിൽ അഭിമാനമുണ്ടാവണം. മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്ന പേരുകളായിരിക്കണം നമുക്കുള്ളത്. പോരാ, ആ പേരിന് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുകയും ചെയ്യണം. ക്രിസ്ത്യാനി എന്ന പേരിന് അവഹേളനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഒരു ക്രിസ്ത്യാനിയുടെയും ഭാഗത്തുനിന്നുണ്ടാവരുത്. ദൈവം ആഗ്രഹിക്കാത്തൊരു പ്രവൃത്തിയും അവൻ ചെയ്യരുത്. യേശുവിൻ്റെ നാമത്തിന് അവഹേളനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനയും ഒരു ക്രിസ്ത്യാനിയുടെയും ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. ദൈവത്തിൻ്റെ നാമത്തിന് കളങ്കം ചാർത്തുന്ന ഒരു പ്രവൃത്തിയും ഒരു മതവിശ്വാസിയുടെയും ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. ദൈവത്തിൻ്റെ പേരിൽ പരസ്പരം കലഹിക്കുമ്പോൾ, വാളെടുക്കുമ്പോൾ, കൊലപാതകം നടത്തുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ അവഹേളിക്കുകയാണ്. ഒരു ദൈവവും മനുഷ്യനെതിരെ അക്രമം അഴിച്ചുവിടാൻ ആവശ്യപ്പെടുകയില്ല. തീർച്ചയായിട്ടും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. പക്ഷേ അത് അക്രമത്തിൻ്റെ പേരിൽ, ആ നിയമത്തിൻ്റെ പേരിൽ പരസ്പരം ശത്രുത വെച്ച് പുലർത്താനോ എന്നിൽ നിന്ന് വ്യത്യസ്തമായൊരു വിശ്വാസം പാലിക്കുന്ന വ്യക്തികൾ അതിൻ്റെ പേരിൽ പീഡിപ്പിക്കാനോ നശിപ്പിക്കാനോ ഒന്നും ദൈവം ആരെയും അനുവദിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ നടത്തുന്ന അക്രമങ്ങളിലൂടെ ദൈവത്തെ നമ്മൾ ആദരിക്കുകയല്ല, നമ്മൾ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, ദൈവദൂഷണം അരുത് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളെല്ലാം സത്യവും നീതിയും പാലിക്കുന്നവരാവണം. അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നവരാവണം. കരുണയുള്ളവരാവണം. അതാണല്ലോ യേശു പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരാവണം. ഇപ്രകാരം കരുണ പ്രവർത്തിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. നമ്മൾ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂ യാഹ്വേ എന്ന രണ്ട് വാക്കുകളാണ് ഹല്ലേലൂയ ആയിത്തീരുന്നത്. ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് 1000 തവണ പറഞ്ഞാലും അതേ നാവുകൊണ്ട് തന്നെ എൻ്റെ സഹോദരനെ ഞാൻ വെറുക്കുകയും അവനെതിരെ ദൂഷണം പറയുകയും അവനെ വഞ്ചിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ ദൈവം ഇവിടെ സ്തുതിക്കപ്പെടുന്നില്ല. വിശ്വാസികൾ ഒന്നടങ്കം പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ്. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. നിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നാമത്തിന് കളങ്കമുണ്ടാവരുത്. ഈ പ്രമാണത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ നാമത്തിലായിരിക്കട്ടെ. യേശു പറഞ്ഞല്ലോ, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് പിതാവ് നിങ്ങൾക്ക് ചെയ്തു തരും. അവൻ്റെ നാമം ശക്തിയുള്ള നാമമാണ്. വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആകാശത്തിന് കീഴ് മനുഷ്യരക്ഷയ്ക്കായി യേശുവിൻ്റേതല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, യാഹ്വേ എന്ന അവിടുത്തെ നാമം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ആ നാമത്തെ പിതാവേ എന്ന് വിളിക്കാൻ യേശു ഞങ്ങളെ പഠിപ്പിച്ചു. രക്ഷകനാണ് യേശുവെന്ന് അവിടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. എന്നും ഞങ്ങളോട് കൂടി വസിക്കുന്ന ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന പ്രവചനം യേശു ക്രിസ്തുവിൽ അഭിഷിക്തനായ രക്ഷകനിൽ നിറവേറിയതായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് ലഭിക്കുന്ന കർത്താവായ യേശുവെ അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ ഹിതമറിയാൻ, ആ ഹിതമനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ നാടിന്, ഞങ്ങളുടെ ലോകത്തിന്, ഞങ്ങളുടെ സമൂഹത്തിന് അവിടുത്തെ ശാന്തിയും അവിടുത്തെ കൃപയും അവിടുത്തെ കരുണയും അവിടുത്തെ സ്നേഹവും സമൃദ്ധമായി പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഈ ഭൂമിയെ നവീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ശക്തി, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ, ഞങ്ങളുടെ വാക്കും പ്രവൃത്തികളും വഴി അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടാൻ അവിടെ തന്നെ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.